ചില ദുരഗഹാരം മൃഗതരം, മൃഗം എന്ന് വെച്ചാല് മാന്, മാനിനെ ഒരു കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നു, വേറെ ഒരർത്ഥം. വേറെ ഒന്ന്, ഇതിലൊക്കെ താത്വികമായിട്ട് അർത്ഥം പറയാം ഇതിൽ ഓരോന്നിനും, നമുക്ക് നാളെ പറയാമതല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ, മൃഗത്തിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ, മഹാദേവൻ, ദേവന്മാരിലൊക്കെ ദേവനായിരിക്കുന്നത് കൊണ്ട് പരമേശ്വരന് ഒരു മാത്രമുള്ള ഒരു പേരാണ് മഹാദേവൻ. പൊതുവെ മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരൻ എന്നാണ് അർത്ഥം. മഹാദേവൻ, ദേവം, ദേവൻ എന്ന് വെച്ചാൽ ഒരർത്ഥം പ്രകാശസ്വരൂപൻ, ദ്യോതനാത്മകമായ രൂപത്തോടുകൂടിയവൻ, പ്രകാശസ്വരൂപമായിട്ടുള്ള രൂപത്തോടുകൂടിയവൻ. ആ പ്രകാശം എങ്ങനെയെന്ന് വെച്ചാൽ സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രകാശം മാതിരി പ്രകാശമല്ല എന്നാണ്. ഈ പ്രകാശം എല്ലാ പ്രകാശത്തിലും പ്രകാശമായിരിക്കുന്ന പ്രകാശം. നത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി നത്ര സൂര്യോഭാതി. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ അവരൊക്കെ ഈ പരമശക്തിയുടെ പ്രകാശം കൊണ്ടാണ് പ്രകാശിക്കുന്നത്. തമേവ ഭാന്തം അനുഭാതി എന്നാണ് ഭഗവാൻ ഗീതയിലും പറയുന്നു, ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു ഈ വസ്തു എന്നാണ്. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനം കൊണ്ട് കിട്ടേണ്ടതുമായ പ്രകാശത്തിനൊക്കെ പ്രകാശമായ പരമ്പൊരുൾ എന്നാണ്. അതാണ് അവിടെ മഹാദേവം ദേവം. ഇതൊരു ഇംപ്രൊവൈസേഷൻ. ഇത് കുട്ടിക്കാലത്ത് ഈ ശ്ലോകം പറയുമ്പോൾ എനിക്കിതിൽ രണ്ടു മൂന്ന് ദേവം ചേർക്കുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. മഹാദേവം ദേവം, ദേവം മൈ സദയ ഭാവം പശുപതിം, മഹാദേവം ദേവം, ദേവം മൈ സദയ ഭാവം. എന്നിലെ ഭഗവാന്റെ ഭാവം എങ്ങനെയാണ്? എന്റെ നേരെ ഭഗവാൻ എങ്ങനെയിരിക്കുന്നു വെച്ചാൽ സദയ ഭാവം, എന്നോട് ദയോടുകൂടിയ ഭഗവാൻ, എന്നോട് കൃപയോടുകൂടിയിരിക്കുന്ന ഭഗവാൻ. സദയ ഭാവം പശുപതിം, പശുപതിയായിട്ടിരിക്കുന്ന ഭഗവാൻ, പശുവാണ് ഞാൻ ഭഗവാൻ പശുപതിയും. സദയ ഭാവം പശുപതിം, മഹാദേവം ദേവം മൈ സദയ ഭാവം പശുപതിം, ചിദാലംബം സാംബം ശിവമതി വിടംബം ഹൃദി ഭജേ. ചിദാലംബൻ, ചിത്ത എന്ന് വെച്ചാൽ ബോധം, ഹൃദയത്തിൽ ആലംബമായിട്ട് ഭഗവാൻ മാത്രമാണ് ഒരേ ആശ്രയം. ആ ആശ്രയമായിട്ടിരിക്കും ഭഗവാനെ ഞാൻ ഭജിക്കുന്നു, ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു, ഹൃദയത്തില് സ്മരിക്കുന്നു, സ്മരണം ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞിരുന്നു പാർവതി പരിണയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരേ ഒരു ശ്ലോകം, ഭഗവത് ചരിത്രം ഗളന്തി ശംഭോ തച്ചരിത സരിത കിൽബിശരചോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം. ഭഗവത് ചരിത്രങ്ങളുടെ അമൃതം മാതിരി ആസ്വാദ്യമാണ്. നമ്മള് ഈ സ്തോത്രങ്ങൾ വീണ്ടും വീണ്ടും പാനം ചെയ്ത് അനുഭവിച്ചു നോക്കണം. നമ്മുടെ അന്തരംഗത്തിലെ ഈ ശ്ലോകങ്ങൾ തനിയെ ഇരുന്ന് ഉറക്ക ഗാനം ചെയ്ത് നോക്കാം. ഈ ഭാവം പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അന്തരംഗത്തിൽ ആ ആനന്ദം ഉണ്ടാവണം, ഒരു അനുഭവം ഉണ്ടാവണം നമുക്ക്. അതൊരു നമുക്ക് തന്നെ അതൊരു ആനന്ദ അനുഭൂതിയായിട്ട് മാറണം അത് ഗാനം ചെയ്യാന്നുള്ളത്, ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത്. ഭഗവാൻ നമുക്ക് മാത്രമുള്ള ഒരു സമ്പർക്കമാണത്. അത് മറ്റുള്ളവരൊന്നും അറിയണമെന്നില്ല. നമ്മൾ ഏകാന്തത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാം ഈ ശ്ലോകം. ശിവാനന്ദ ലഹരി നമുക്ക് ശരിക്കും ആനന്ദ ലഹരി, ആനന്ദ ഉന്മാദമായിട്ട് മാറണം. അങ്ങനെ ഇരുന്ന് പറഞ്ഞാല് ഈ ശ്ലോകം നമ്മളുടെ ചിത്തത്തില് ശാന്തി ആനന്ദത്തിനെയും തന്നെ ഭഗവാനെ ഹൃദയത്തില് പ്രകാശിക്കാൻ പ്രകാശിപ്പിക്കും. അത് ഭഗവാനെ നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും, അതിൽ സംശയമേ ഇല്ല. ഓം. നാളെ ബാക്കിയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചില ഭക്തചരിത്രങ്ങൾ, ചില ശിവഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഈ ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട്, ഇത് സ്തോത്രമാണ്, ഈ സ്തോത്രത്തിന് വ്യാഖ്യാനമായിട്ട് വളരെ അത്ഭുതമായ ഭാഗങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ പലതും. ആ സ്തോത്രങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട് നോക്കിയാൽ ഭക്തേഷു പ്രകടിത ഫലാഭ്യ എന്നാണ്. ഭക്തന്മാരിലെ ഭഗവാൻ മാനിഫെസ്റ്റ് ആയി കാണുന്ന ഭക്തന്മാരിലാണ്. അവരുടെ ചരിത്രം നോക്കുമ്പോഴാണ് ഭഗവത് കഥയുടെ രഹസ്യ മർമ്മം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഭഗവത് ചരിത്ര ഭക്തന്മാരുടെ ചരിത്രങ്ങളെയും കൂടെ ഇതിനോടുകൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോവാം. രാവിലെ 7 മണി മുതൽ 8 മണി വരെ പൂങ്കുന്നത്തെ പുതിയതായിട്ടുള്ള ശ്രുതിവാണി കെട്ടിടത്തില് ഭഗവത് പാദരുടെ ഭജഗോവിന്ദം ആണ് നോക്കുന്നത്. ഇന്ന് ഒരേ ഒരു ശ്ലോകമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് വരാൻ സൗകര്യപ്പെടുന്നവർക്കൊക്കെ, രാവിലെ 7 മണി ആയതുകൊണ്ട് പലർക്കും ജോലി ഉണ്ടാവും, വീട്ടുകാര്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് സൗകര്യപ്പെടുന്നവരൊക്കെ വരാണെങ്കിൽ ഈ സത്സംഗം നമുക്ക് ആസ്വാദ്യമാകും കൂടുതൽ. ഓം മനസ്തേ പദാബ്ജേ നിവസതു വചസ്തുത്രഭണിതോ കരൌ ചാഭ്യക്ഷായാം ശ്രുതിരപി കഥാകർണനവിധോ തവധ്യാനേ ബുദ്ധി നയനയുഗളം മൂർത്തിവിഭവേ പരഗ്രന്ഥാൻ കൈർവാ പരമശിവ ജാനേ പരമതഃ. ഫാലാവനം രത്കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ അംഗേ വിരാജത് ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധ സംസേവിതംഗ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ കന്ദർപ്പദർപ്പഗ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത് സർവാണി ഭൂതാനി വിശന്തു സൗഖ്യം സർവാണി ഭൂതാനി ഭജന്തു ശാന്തിം സർവാണി ഭൂതാന്യപി നാരായണ സമ്പൂർണമാനന്ദമുപാശ്രയന്താം ദുർജന സജ്ജനോ ഭൂയാത് സജ്ജന ശാന്തിമാപ്നുയാത് ശാന്തോ മുച്ഛേത ബന്ധേഭ്യോ മുക്തശ്ചാന്യാൻ വിമോചയേത് ഓം ഭൂമന് കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൌ അർപ്പയാമി അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരു പരമ്പരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ പവിത്രം ചരിതം യസ്യാഹ പവിത്രം ജീവനം തഥാ പവിത്രതാസ്വരൂപിണ്യൈ തസ്യൈ ദേവ്യൈ നമോ നമഃ ബ്രഹ്മചര്യവ്രതേ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ അന്തരംയശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജതേ വിനമതാം അജ്ഞാനമുന്മൂലയൻ പശ്യൻ വിശ്വമപീദമുല്ലസതി യോ വിശ്വസ്യ പാരേ പരഃ തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ യത്കൃപാലേശമാത്രേണ മുക്തോഹം ഭവകൽപ്പനാത് ദേശികേന്ദ്രമഹം വന്ദേ സുന്ദരം രമണം ഗുരും ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിന്നതസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാരുണാചലശിവ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധാബ്ധേ കവളിതഘന വിശ്വരൂപകിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകഞ്ജസുവികാസായ ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ഛിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോസ്തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃപ്രവിഷ്ടയാ അത്യമലധിയാ അവഗമ്യസ്വം രൂപം ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൌ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായന് പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വയി മഹീയം തേ ത്വയ്യർപ്പിതമനസാത്വാം പശ്യന് സർവം തവാകൃതിതയാ സതതം ഭജതെ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ ശോണപ്രഭം സോമകലാവതം സംപാണി സ്ഫുരത് പഞ്ചശരേക്ഷുചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രയസ്ഥം കുലദൈവതം നഃ ചൂടോത്തം സിതചന്ദ്രചാരുകലികാ ചഞ്ചത്ശിഖാഭാസ്വരോ ലീലാദഗ്ധ വിലോല കാമശലഭശ്രേയോ ദശാഗ്രേ സ്ഫുരത് അന്തസ്ഫൂർജതപാരമോഹതിമിര പ്രാഗ്ഭാരമുച്ചാടയൻ ചേതസ്സദ്മനിയോഗിനാം വിജയതേ ജ്ഞാനപ്രദീപോഹരഃ
சாரதா சாரதாம்பு ஜவதனா வதனாம்புஜே சர்வதா சர்வதா அஸ்மாகம் சந்நிதி சந்நிதிம் க்ரியாத் ஆஞ்சநேயமதிபாட்டலானனம் காஞ்சனாத்ரிகமனீய விக்ரஹம் பாரிஜாத தருமூலவாசினம் பாவயாமி பவமானநந்தனம் மனோநிவர்த்தி பரமோபசாந்தி சாதீர்த்தவர்யா மணிகர்ணிகா ச ஞானப்ரவாஹா விமலாதிகங்கா சாகாஷிகாஹம் நிஜபோதரூபாம் கோஷேஷு ஸ்யாமிதம் கல்பிதமிந்திரஜாலம் சராசரம் பாதி மனோவிலாசம் சச்சித் சுகைகா பரமாத்மரூபா சாகாஷிகாஹம் நிஜபோதரூபா கோஷேஷு பஞ்சஸ்வதிராஜமானா புத்திர்பவானி பிரதிதேஹகேஹே சாட்சி சிவ சர்வகதோந்தராத்மா சாகாஷிகாஹம் நிஜபோதரூபா காஷ்யாம் ஹி காஷதே காஷி காஷி சர்வ பிரகாஷிகாம் சாகாஷி விதிதாயேன தேன ப்ராப்தா ஹி காஷிகாம் காஷி க்ஷேத்ரம் ஷரீரம் த்ரிபுவன ஜனனி வியாபினி ஞானகங்கா பக்தி ஸ்ரத்தா கயேயம் நிஜ குரு சரண தியான யோக பிரயாக விஸ்வேஷோயம் துரிய சகல ஜனமன சாட்சி பூதோந்தராத்மா தேஹே சர்வம் மதீயே இதி வசதி புனஹ தீர்த்தமன்யத் கிமஸ்தி ஜேனி வசது வசஸ்தோத்ர பணிதோ கரௌ சாப்யக்ஷாயாம் ஸ்ருதிரபி கதா கண்ணன விதௌ தவ த்யானே புத்தி நயன யுகளம் மூர்த்தி விபவே பரக்ரந்தான் கைர்வா பரமசிவ ஜானே பரமத பக்தேஷு பிரவதுமே சிவாபியாம் அஸ்தோ கத்ரிபுவன சிவாபியாம் ஹிருதி புனர்பவாபியாம் ஆனந்த ஸ்புரதனுபவாபியாம் நதிரியம் கிளந்தி சம்போ த்வச்சரித சரித கில்பிஷரஜோ தளந்தி தீகுல்யா சரணிஷு பதந்தி விஜயதாம் திசந்தி சம்சார பிரமண பரிதாபோபசமனம் வசந்தி மச்சேதோ ஹ்ருதபுவி சிவானந்த லஹரீ த்ரயீ வேத்யம் ஹ்ருத்யம் த்ரிபுரஹரமாத்யம் த்ரிநயனம் ஜடாபாரோதாரம் சலதுரகஹாரம் மிருகதரம் மகாதேவம் தேவம் மயி சதயபாவம் பசுபதிம் சிதாலம்பம் சாம்பம் சிவமதி விடம்பம் ஹிருதிபஜே. பரம பவித்திரமாய ஒரு திவசான பரமேஸ்வரன் ஆத்யமாய் லிங்கஸ்வரூபனாய்ட்டு ஆவிர்வவிச்சது ஸ்கந்த புராணம் பிரகாரம் அருணாச்சலத்திலான திருவண்ணாமலை. ஆ லிங்கோத்பத்தி பகவான் லோகானுகிரகத்தினாய்ட்ட அர்ச்சாவதார ஸ்வரூபமாயிட்ட பகவானை பூஜிக்கான்னு வச்சால பரமேஸ்வர ஆராதனையில லிங்க ஆராதனையான முக்கியமாயிட்ட. ஆ லிங்கம்னு வச்சால அது ஏகதேசம் நிர்குண ஸ்வரூபத்தினோடு அடுத்து கூட்டிக் கொண்டு போவானான லிங்கம். ரூபத்தினை விட்டு ஆத்யம் ரூபத்தில் பகவானே ஆராதிக்கணும், அதினேக்காலும் சிரேஷ்டமான பகவானை லிங்கத்தில் ஆராதிக்கிறது. லிங்கம்னு வச்சால் எப்படி அர்த்தம் சூண்டி காணிக்கிறதான லிங்கம். എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു വെച്ചാൽ അതിന് പുറകിലിരിക്കുന്ന തത്വത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു ലിംഗം എന്നാണ്. ആ ലിംഗം ആദ്യമായിട്ട് ഉദ്ഭവിച്ചത് അരുണാചലത്തിലാണ് എന്നാണ് അരുണാചല മഹാത്മ്യഖണ്ഡം സ്കന്ദപുരാണത്തില്. ആ സ്കന്ദത്തില് അരുണാചല മഹാത്മ്യഖണ്ഡത്തില് ഈ കാർത്തിക ദീപത്തിന്റെ പ്രത്യേകത അതാണ്. കാർത്തിക ദീപ ദിവസം ഈ കാർത്തിക സമയത്താണ് അരുണാചല ലിംഗോത്പത്തി. ഈ സമയത്ത് ഏകദേശം ഇപ്പോ തിരുവണ്ണാമലയില് അരുണാചലേശ്വരന്റെ അഗ്രത്തില് ദീപം വലിയ അഗ്നി അദാനം ചെയ്ത് അതിൽ ധാരാളം നെയ്യൊക്കെ ഒഴിച്ച് ഏകദേശം ഒരു മാസ കാലത്തോളം അതെങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഞാൻ അഗ്നിയാണ് അതാണ്. ആ തിരുവണ്ണാമലയിലുള്ള റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് അത്ര തിരക്കായിരിക്കും അവിടെ. ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ടും ഭഗവാനെ നമസ്കരിക്കാനായിട്ടുമൊക്കെ ഈ അരുണാചല ദീപം ആയ ദിവസമാണ് എന്ന്. ആ ജ്ഞാനദീപം എങ്ങനെയെന്ന് വെച്ചാൽ മനുഷ്യന്റെ അജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന ദീപമാണ് അത്. ഈ ദിവസത്തിലാണ് ബ്രഹ്മാവും വിഷ്ണുവും സൃഷ്ടികർമ്മമാണോ വലുത് അല്ല സ്ഥിതികർമ്മമാണോ വലുത് എന്നുള്ള തർക്കത്തില് രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ മധ്യത്തില് ഭഗവാൻ പരമേശ്വരൻ ഒരു ഒരു പ്രകാശഗോളമായിട്ട് പ്രകാശത്തിന്റെ ഒരു സ്തംഭമായിട്ട് ഇവരുടെ മധ്യത്തില് ആവിർഭവിച്ചു. ആ പ്രകാശത്തിന്റെ ആദ്യം എന്താണ് അവസാനം ഏതാണെന്ന് തേടിക്കൊണ്ട് ബ്രഹ്മാവ് ഒരു ഹംസരൂപിയായിട്ട് ഹംസത്തിന്റെ രൂപത്തില് ആ ലിംഗത്തിന്റെ അഗ്രഭാഗം തേടിക്കൊണ്ട് മുകളിലേക്കും പറന്നുപോയി. വിഷ്ണു അതിന്റെ പാദം തേടിക്കൊണ്ട് വരാഹരൂപം ധരിച്ചുകൊണ്ട് പാദം തേടിക്കൊണ്ടുപോയി എന്നാണ്. മുകളിലേക്ക് പോയ ബ്രഹ്മാവ് അറ്റം കാണാതെ വരുന്ന വഴിയിലൊരു താഴമ്പൂവിനെ സാക്ഷിയായിട്ട് വിളിച്ചുകൊണ്ട് ഞാൻ അഗ്രം കണ്ടു, ഭഗവാന്റെ അഗ്രം കണ്ടു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞു. അതിനുള്ള ശിക്ഷയായിട്ടാണ് ബ്രഹ്മാവിന്റെ ഒരു ശിരസ് ഭഗവാൻ പറിച്ചെടുത്തതെന്നാണ്. പാദം തേടിക്കൊണ്ടുപോയ വിഷ്ണു ഭഗവാൻ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോ അന്തർമുഖരായിട്ടിരുന്ന് ഭഗവാനോട് വിനയത്തോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തന്റെ സ്വരൂപം ഇവർക്ക് രണ്ടുപേർക്കും വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് ചരിത്രം, എന്നാണ് പുരാണം. അടിക്ക് പന്നി പോയി മുടിക്കൊരു അന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്ന് ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. നാരായണ ഗുരുദേവന്റെ കൃതിയാണത്. അടിക്കു പന്നി പോയി മുടിക്കൊരു അന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്ന് ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എന്നെ എടുത്തു വിഴുങ്ങാന്ന് വെച്ചിട്ടുണ്ട, എന്റെ ജീവത്വ ഭാവന ജീവഭാവന ഇല്ലാതാക്കി തീർത്ത് നടിച്ചിടും നമശിവായ നായക നമോ നമ. അടിക്കു പന്നി പോയി മുടിക്കൊരു അന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അഗ്നിശൈലം എന്ന് വെച്ചാൽ അരുണാചലേശ്വരൻ, അഗ്നിലിംഗമാണ് അവിടെ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. ഇത് അരുണാചലേശ്വരനെ കുറിച്ച് അദ്ദേഹം രചിച്ചതാണത്. ശിവദശകം എന്ന് പറഞ്ഞൊരു കൃതിയുടെ അവസാനത്തെ ശ്ലോകമാണിത്. അത്ര മഹത്വമേറിയ ഒരു ദിവസമാണ് ഈ കാർത്തിക ദീപം. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. മഹാത്മ്യം പറയുമ്പോ കാശ്യാത്തു മരണാം മുക്തി സ്മരണാ അരുണാചലം. കാശിയിൽ മരിച്ചുപോയാ ജീവന് മുക്തിയാണെങ്കിൽ അരുണാചലേശ്വരനെ സ്മരിച്ചാലേ മുക്തിയാണ് ആ ജീവൻ എന്നാണ്. അതാണ് രമണ മഹർഷി അദ്ദേഹത്തിന്റെ അക്ഷരമണമാല എന്ന് പറയുന്ന കൃതിയിൽ ആദ്യത്തെ പാട്ടിൽ തന്നെ പറയുന്ന അരുണാചലം എന്ന അകമേ നിനയ്പവർ അഹത്തൈ വേററുപ്പായ അരുണാചല. വേദാന്ത പ്രകാരം മുക്തി എന്ന് വെച്ചാൽ എന്താ, കൈലാസത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്തിരിക്കുന്ന അഹങ്കാരം നശിച്ചുപോയാൽ, ജീവത്വ ഭാവന നശിച്ചുപോയാൽ അത് തന്നെയാണ് മുക്തി. സശരീരിയായിട്ടിരിക്കുമ്പോ തന്നെ മുക്തി. അജ്ഞാനം പോയാൽ അരുണാചലം എന്ന അകമേ നിനയ്പവർ, അരുണാചലം എന്നുള്ള സ്മരണ അന്തരംഗത്തിൽ ജാഗ്രതമാവുന്ന മാത്രേ അഹത്തൈ വേററുപ്പായ എന്നാണ്. അവരുടെ ജീവത്വ ഭാവന അജ്ഞാനം അഹങ്കാരം മമത അത് അതോടെ വേരോടുകൂടെ ഇല്ലാതായിത്തീരും എന്നാണ്. ശരിയായ ഭഗവത് സ്മരണ അന്തരംഗത്തില് പരമേശ്വര സ്മരണ ജാഗ്രതമായി കഴിഞ്ഞാൽ അവിടെ അഹങ്കാരം ഉണ്ടാവില്ല. പ്രകാശമുള്ളിടത്ത് ഇരുട്ടിനെങ്ങനെ നിൽക്കാൻ പറ്റില്ലയോ, അതുമാതിരി ജ്ഞാനപ്രകാശമാകുന്ന ഭഗവാൻ അരുണാചലേശ്വരൻ ഭാസിച്ചു കഴിഞ്ഞാല് ജഗത്ത് മുഴുവൻ വിഴുങ്ങപ്പെടും എന്നാണ് മഹർഷി തന്നെ പറയുന്നുണ്ടല്ലോ. കരുണാപൂർണ്ണ സുധാബ്ദേ കബളിത ഘന വിശ്വരൂപ, വിശ്വത്തിനെ മുഴുവൻ കബളനം ചെയ്യുന്ന സ്വരൂപി പ്രകാശസ്വരൂപിയാണ് അങ്ങാണ്. കബളിത ഘന വിശ്വരൂപ, അങ്ങ് ജ്ഞാനസൂര്യനാണ്. കിരണാവല്യ അരുണാചല പരമാത്മൻ, ഹേ അരുണാചല പരമാത്മൻ, അങ്ങയുടെ ജ്ഞാനപ്രകാശം കൊണ്ട് എന്റെ അജ്ഞാനത്തിനെ ഇല്ലാതാക്കി തീർക്കൂ. കിരണാവല്യ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകഞ്ച സുവികാസായ. താമരയ്ക്കും സൂര്യനും ബന്ധമുണ്ട്. സൂര്യപ്രകാശം തട്ടുമ്പോ സൂര്യകിരണത്തിന്റെ സ്പർശമേൽക്കുമ്പോഴേ താമര വിരിയുള്ളൂ. ഈ ഹൃദയമാവുന്ന താമര വിരിയണമെങ്കിൽ, ഹൃദയം താമര വിരിയണമെങ്കിൽ ഭഗവാൻ കോടി സൂര്യ സമപ്രഭനായ ഭഗവാൻ പ്രകാശിച്ചാലേ ഹൃദയ താമര വിരിയുള്ളൂ. എന്നിട്ടും എന്താ നമ്മളുടെ ഹൃദയ താമര വിരിയാത്തത്? ശിവാനന്ദ ഹെഗ്ഡെ നമ്മൾ ഇപ്രാവശ്യം ആ ശ്ലോകത്തിലേക്ക് വരില്ല. പിന്നീട് ഒരു ശ്ലോകത്തിൽ ആചാര്യസ്വാമി പറയുന്നുണ്ട്, ഹേ ഭഗവാൻ, ഒരേ ഒരു സൂര്യൻ, ഇപ്പൊ ഇവിടെയൊക്കെ ഇരുട്ടുണ്ട്, രാത്രി സമയത്തെല്ലാം ഇരുട്ടായിരിക്കുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 10-15 സൂര്യനൊന്നും വേണ്ട, ഒരു സൂര്യൻ മതി. നമുക്കിവിടെ ഇരുട്ട് പോകണമെങ്കിൽ എത്ര ട്യൂബ്ലൈറ്റ് ഇടേണ്ടി ഇരിക്കുന്നു, എന്നിട്ടും ഇരുട്ട് കാണണു. പക്ഷേ ഈ രാത്രി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇരുട്ട് മുഴുവൻ പ്രഭാത സമയത്ത് ഒരു സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എല്ലാം അസ്തമിച്ചു പോകും. അപ്പോ ആചാര്യസ്വാമി ചോദിക്കുക, ഹേ ഭഗവാൻ, ഒരേ ഒരു സൂര്യൻ ഈ ലോകത്തിലിരിക്കുന്ന ഇരുട്ട് മുഴുവൻ നീക്കുന്നു. ഏകോ വാരിജബാന്ധവ ചിതിനഭോ വ്യാപ്തം തപോ മണ്ഡലം ഭിത്വ ലോചന ഗോചരോപി ഭവതി ത്വം കോടി സൂര്യ പ്രഭവ. ഒരേ ഒരു സൂര്യൻ ഈ ലോകത്തിലിരിക്കുന്ന ഇരുട്ടിനെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് വെച്ചാല് അങ്ങ് കോടി സൂര്യ സമപ്രഭനാണെന്നാ പറയണ. എന്നിട്ട് എന്താ എന്റെ ഉള്ളിലിരിക്കുന്ന ഇരുട്ട് പോകാത്തതെന്ന്? എന്നിട്ട് എന്താ എന്റെ ഉള്ളിലിരിക്കുന്ന ഇരുട്ട് പോകാത്തത്? കീത് ഭവേൻ മത്തമഹ. അതിന് കാരണം എന്താന്ന് വെച്ചാല് കോടി സൂര്യ സമപ്രഭനായ ഭഗവാൻ വാസിച്ചിട്ട് പോലും ഇരുട്ട് പോണില്ല എന്ന് വെച്ചാല് അത് ഇരുട്ടിന്റെ ഇന്റൻസിറ്റിയെ കാണിക്കണമെന്നല്ലാതെ ഭഗവാന് കുറച്ചിലല്ലാതെ എന്നാണ്. കീതൃക് ഭവേത് മത്തമഹ, എന്റെ അന്തരംഗത്തിലിരിക്കുന്ന അന്ധകാരം അത്ര കട്ടപിടിച്ചിരിക്കണമെന്ന് അതിന്റെ അർത്ഥം എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇനിയും ആ പ്രകാശ അനുഭൂതി അന്തരംഗത്തിൽ അങ്ങ് പ്രകാശിക്കാത്തത്, ഇനിയും അതുകൊണ്ടാണ് എനിക്ക് ഇനി അജ്ഞാനം പോവാത്തത് അതുകൊണ്ടാണ് എന്നാണ്. ആ ഭഗവാൻ ജ്ഞാനസൂര്യനായിട്ട് ചിത്ത ആവുന്ന പങ്കജം താമര വിരിയാനായിട്ടെ ഭഗവാനെ ഭാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അരുണാചല പഞ്ചരത്നം എന്ന് പറഞ്ഞ വലിയ മന്ത്രം മാതിരി രമണ മഹർഷിയുടെ ഹൃദയത്തില് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണത്. ശ്രമം കൂടാതെ കരുണാപൂർണ സുധാബ്ദേ എന്നുള്ള വാക്ക് രണ്ടു മൂന്ന് കൃതികൾ അദ്ദേഹത്തിന് അങ്ങനെ വന്നിട്ടുണ്ട്. വളരെ മന്ത്രം മാതിരി അതിങ്ങനെ ഉള്ളിൽ വന്ന് നിന്നുകൊണ്ട് എഴുതാൻ ആയിട്ട് നിർബന്ധിച്ചിട്ട് എഴുതിയതാണ് അദ്ദേഹം. കരുണാപൂർണ സുധാബ്ദേ എന്നാണ് കരുണയുടെ. അത് തന്നെ തമിഴിലും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അരുൾ നിറൈവാന അമുദക്കടലെ വിരികതിരാൽ യാവും വിഴുങ്കും അരുണഗിരി പരമാത്മാവേ. കരുണാപൂർണ സുധാബ്ദേ എന്നുള്ളത് അരുൾ നിറൈവാന അമുദക്കടലെ എന്നാണ്. അരുൾ എന്ന് വെച്ചാൽ കൃപ, കരുണ എന്നാണ്. അത് നിറഞ്ഞിരിക്കുന്ന അമുദക്കടൽ എന്ന് വെച്ചാൽ അമൃത സമുദ്രം എന്നാണ്. അരുണാചല പരമാത്മൻ, ഹേ അരുണാചല പരമാത്മൻ, അങ്ങ് എന്റെ ഹൃദയമാവുന്ന പങ്കജം താമര അത് വിരിയാനായിട്ട് ഉള്ള സൂര്യനായിട്ട് തീരണമേ എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവ്യമായ ദിവസമാണ് എന്ന് ഈ കാർത്തിക ദീപ ദിവസം അരുണാചലേശ്വരന് പ്രദക്ഷിണം വയ്ക്കുന്നവരൊക്കെ മുക്തരാവും എന്നാണ് ഭഗവാന്റെ തന്നെ വാണി. ഭഗവാൻ പാർവതീദേവിയോട് പറയുന്നു രണ്ടു കാര്യം. ഒന്ന്, ഈ കാർത്തിക ദീപ ദിവസം, വേറെ ഒന്ന്, ഈ അരുണാചലത്തിന്റെ 30 നാഴിക ചുറ്റുവട്ടാരത്തിൽ ഇരിക്കുന്നവർക്ക് ദീക്ഷയോ സന്യാസമോ മന്ത്രമോ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഇല്ലെങ്കിൽ തന്നെ അവർക്ക് മുക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവ്യമായ ക്ഷേത്രമാണത്. അവിടെ ഭഗവാൻ ലിംഗരൂപി പർവ്വതമാണ് മുഖ്യം. പർവ്വതത്തിനാണ് മുഖ്യത അവിടെ, അല്ലാതെ അമ്പലത്തിലിരിക്കുന്ന ലിംഗം സെക്കൻഡറിയാണ്. പർവ്വതത്തിന് അഭിഷേകവും പൂജയും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് അമ്പലത്തിലെ ലിംഗം. അല്ലാതെ പർവ്വതം തന്നെയാണ് മുഖ്യമായിട്ടുള്ള ലിംഗം അവിടെ. അത് ഈ കാർത്തിക ദീപ ദിവസം ഇന്ന് അവിടെ അത്ര തിരക്കായിരിക്കും. സാധാരണ ജനങ്ങൾ മുഴുവൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ആ ഏകദേശം 64 ഗ്രാമങ്ങളുണ്ട് ഈ അരുണാചലേശ്വരന് ചുറ്റും. ഈ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കും. എല്ലാവരും ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട് എല്ലാവരും അവിടെ വന്ന് കൂടിയിട്ടുണ്ടാവും. മാത്രമല്ല പല സ്ഥലത്ത് പുറത്തുനിന്ന് വന്നവരുമൊക്കെ ഇന്ന് മുതൽ ഏകദേശം 10 ദിവസം റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റില്ല. അത്ര തിരക്കായിരിക്കും അരുണാചല ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട്. ഇന്നും ഇന്നാണ് അത് വളരെ പ്രധാനമായ സമയം. അതുകൊണ്ട് ആ സ്മരണ ഇങ്ങനെ വന്നതും പറഞ്ഞു. ഇന്നലെ നമ്മൾ നോക്കി ഭഗവാന്റെ 3-ാമത്തെ ശ്ലോകം. ഭഗവാൻ വേദവേദ്യനായ പരമേശ്വരൻ, ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരവാദ്യം ത്രിനയണം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവം അതിവിടംബം ഹൃദി ഭജേ. ത്രൈവേദ്യം, വേദങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ടവനായ പരമശിവൻ. ഹൃദ്യം, ഹൃദ്യനായിട്ടുള്ള വെച്ചാലോ ആർദ്രതയെ സ്വരൂപമായിട്ടുള്ളവനാണ്, ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. ആർദ്രതയെ സ്വരൂപമായിട്ടിരിക്കുന്നവൻ ഹൃദ്യം. ത്രിപുരഹരം, 3 അസുരന്മാര് 3 പുരങ്ങൾ നിർമ്മിച്ച് സ്വർണം കൊണ്ട് ഒന്ന് ഇരുമ്പ് കൊണ്ട് വെള്ളി കൊണ്ട് ഇങ്ങനെ 3 പുരങ്ങളിലായിട്ട് ഇവർ ലോകത്തിന് മുഴുവൻ നാശം വിതരണം ചെയ്തുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പുരാണം. ഇവരെ വധിക്കണമെങ്കിൽ ഒരേ അസ്ത്രം കൊണ്ട് ഇവരെ വധിക്കണം, എന്നാലേ ഇവരെ വധിക്കാൻ പറ്റുള്ളൂ എന്ന്. ആ ത്രിപുരങ്ങളെയും ഭഗവാൻ ദഹിപ്പിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ശിവമഹിമന സ്തോത്രത്തിൽ പറയുന്നുണ്ട്, രഥക്ഷോണീയന്ത ശതധൃതി അഗേന്ദ്രോ ധനുരഥോ രഥാംഗേ ചന്ദ്രാർക്കൗ രഥചരണപാണി ശരയിതി ദിദക്ഷോഃ തേ കോയം ത്രിപുര തൃണം ആഡംബര വിധി വിധേയൈഃ ക്രീഡന്തി.